ദൈവം തന്റെ വ്രതന്മാരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? ക്രിസ്തു തന്റെ വീണ്ടും വരവിന് തൊട്ടുമുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ചും ഈ കാലയളവിൽ തന്റെ പിൻഗാമികൾ കടന്നു പോകുവാനുള്ള കഷ്ടപ്പാടുകളെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നു. ആ സമയത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറേ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എൻ്റെ മുഖത്തടിക്കും എന്നുള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ന്യായാധിപന് സത്യത്തോട് പരിഗണനയോ കഷ്ടപ്പെടുന്നവരോട് സഹാനുഭൂതിയോ ഉണ്ടായിരുന്നില്ല. അവൻ്റെ മുമ്പിൽ അപേക്ഷയുമായി പോയ വിധവ തുടർച്ചയായി ഉത്തരം ലഭിക്കാതെ തിരികെ പോവുകയാണുണ്ടായത്. വീണ്ടും വീണ്ടും അവൾ തന്നെ സമീപിച്ചെങ്കിലും വെറുപ്പോടെ അവളെ വീക്ഷിക്കുകയും ന്യായാസനത്തിൽ നിന്ന് ഓടിച്ചുവിടുകയും ചെയ്തു. അവളുടെ പ്രശ്നം നീതിയുക്തമാണെന്നും തനിക്കവളെ വേഗം പ്രശ്നവിമുക്തയാക്കുവാൻ സാധിക്കുമെന്നും ന്യായാധിപന് അറിയാമായിരുന്നു. പക്ഷേ അവനത് ചെയ്തില്ല. തൻ്റെ ഏകാധിപത്യാധികാരം വെളിവാക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. ഫലശൂന്യമായി അവൾ ചോദിക്കുകയും അഭ്യർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതിൽ അവൻ തൃപ്തനായിരുന്നു. എന്നാൽ അവൾ തോറ്റുപോവുകയോ നിരാശപ്പെടുകയോ ചെയ്തില്ല. തൻ്റെ വിരസതയും താൽപ്പര്യമില്ലായ്മയും കണക്കിലെടുക്കാതെ ന്യായാധിപൻ അവരുടെ പ്രശ്നത്തിൽ ഇടപെടുന്നതുവരെ അവർ തൻ്റെ അപേക്ഷ മുന്നോട്ട് വച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് അവൻ പറയുകയാണ്. അവൻ്റെ മാനം കാത്തുസൂക്ഷിക്കുന്നതിനും തൻ്റെ ഏകപക്ഷീയമായ ന്യായവിധി വെളിച്ചത്തു വരാതിരിക്കുന്നതിനും വേണ്ടി അവൻ തന്നെ നിരന്തരം അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന വിധവയെ പ്രതിക്രിയ നടത്തി രക്ഷിച്ചു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനീതിയുള്ള ന്യായാധിപനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം ക്രിസ്തു ഇവിടെ വരച്ചു കാട്ടുന്നു. വിധവയുടെ അപേക്ഷയ്ക്ക് ന്യായാധിപൻ വഴങ്ങിയത് സ്വാർത്ഥ നിമിത്തവും അവളുടെ ശല്യത്തിൽ നിന്നൊഴിഞ്ഞിരിക്കുന്നതിനു വേണ്ടി മാത്രമായിരുന്നു. അവളുടെ പേരിൽ ദയയോ അനുകമ്പയോ അവന് തോന്നിയില്ല. അവളുടെ കഷ്ടപ്പാട് അവൻ ഏതുമല്ലാത്തതുപോലെയായിരുന്നു. തന്നെ അന്വേഷിക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം എത്ര വ്യത്യസ്തമാണ്! ആവശ്യത്തിലിരിക്കുന്നവൻ്റെയും കഷ്ടമനുഭവിക്കുന്നവൻ്റെയും അഭ്യർത്ഥന നിത്യമായ ദയവായ്പോടെ അവൻ വീക്ഷിക്കുന്നു. അപേക്ഷയുമായി ന്യായാധിപനെ സമീപിച്ച വിധവയ്ക്ക് അവളുടെ ഭർത്താവ് മരണം വഴിയായി നഷ്ടപ്പെട്ടു പോയിരുന്നു. ദാരിദ്ര്യം അനുഭവിക്കുകയും സ്നേഹിതർ ആരുമില്ലാതെയും ഇരുന്ന അവൾക്ക് തൻ്റെ നഷ്ടപ്പെട്ടുപോയ ഭാഗ്യം വീണ്ടെടുക്കുന്നതിന് വഴികളില്ലായിരുന്നു. അപ്രകാരം പാപം നിമിത്തം മനുഷ്യർക്ക് ദൈവവുമായുള്ള തങ്ങളുടെ ബന്ധം നഷ്ടപ്പെട്ടുപോയി. സ്വന്തമായി രക്ഷ നേടുന്നതിന് അവൻ്റെ പക്കൽ ഒന്നും തന്നെയില്ല. എന്നാൽ ക്രിസ്തു മുഖാന്തരം നാം പിതാവിൻ്റെ സമീപം കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് തൻ്റെ വ്രതന്മാർ വിലപ്പെട്ടവരാണ്. അവർ തൻ്റെ സൽഗുണങ്ങളെ പ്രകീർത്തിക്കേണ്ടതിന് അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരും ലോകത്തിൽ അന്ധകാരമധ്യേ ജ്യോതിസുകളായി ശോഭിക്കേണ്ടവരുമാണ്. രക്ഷയ്ക്കായി അവരെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിധവയുടെ മേൽ ന്യായാധിപന് പ്രത്യേക താൽപ്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവളുടെ അനുകമ്പാർഹമായ അഭ്യർത്ഥനകൾ ഒഴിവാക്കുന്നതിന് അവൻ അവളുടെ അപേക്ഷ ശ്രദ്ധിക്കുകയും ശത്രുക്കളിൽ നിന്ന് അവളെ വിടുവിക്കുകയും ചെയ്തു. എന്നാൽ ദൈവം തൻ്റെ മക്കളെ നിത്യമായ സ്നേഹത്താൽ സ്നേഹിച്ചിരിക്കുന്നു. ദൈവത്തിന് ഈ ഭൂമിയിലെ പ്രിയപ്പെട്ട വസ്തു തൻ്റെ സഭ മാത്രമാണ്. യഹോവയുടെ അംശം അവൻ്റെ ജനവും യാക്കോബ് അവൻ്റെ അവകാശവുമാകുന്നു. താനവനെ മരുഭൂമിയിലും ഓളികേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. ആവർത്തനം 32:9-10. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. സെഖര്യാവ് 2:8. എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്നുള്ള വിധവയുടെ പ്രാർത്ഥന ദൈവമക്കളുടെ പ്രാർത്ഥനയെ പ്രതിനിധീകരിക്കുന്നു. സാത്താനാണ് അവരുടെ ഏറ്റവും വലിയ പ്രതിയോഗി. അവരെ ദൈവസന്നിധിയിൽ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയാണവൻ. വെളിപ്പാട് 12:10. ദൈവമക്കളെ കുറ്റം ചുമത്തുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനും വഞ്ചിച്ച് നശിപ്പിക്കുവാനും അവൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സാത്താന്റെയും അവന്റെ അണികളുടെയും ശക്തിയിൽ നിന്ന് രക്ഷ നേടുന്നതിനു വേണ്ടി ഈ ഉപമയിൽ കൂടെ ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നു. കുറ്റം ചുമത്തുന്ന സാത്താന്റെ പ്രവൃത്തിയും തന്റെ ജനത്തിന്റെ അപവാദിക്കെതിരെയുള്ള ക്രിസ്തുവിന്റെ ചെറുത്തുനിൽപ്പും സക്കരിയാവിന്റെ പ്രവചനത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ, യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. സെക്കറിയാവ് 3:1-3 കുറ്റവാളികളായി മുദ്രയടിക്കപ്പെട്ട നിലയിൽ ദൈവജനങ്ങളെ ഇവിടെ പ്രതിനിധാനം ചെയ്തിരിക്കുന്നു. മഹാപുരോഹിതനായ യോശുവ കഷ്ടതയിലാണ്ടുപോയ തന്റെ ജനത്തിനു വേണ്ടി അനുഗ്രഹം യാചിക്കുന്നു. അവൻ ഇപ്രകാരം അഭയയാചന കഴിക്കുമ്പോൾ തന്റെ പ്രതിയോഗിയായി സാത്താൻ വലത്തുഭാഗത്ത് നിൽക്കുന്നു. അവൻ ദൈവമക്കളെ കുറ്റം വിധിച്ചുകൊണ്ട് അവരുടെ അവസ്ഥ പരിതാപകരമായി കാണത്തക്ക വിധം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അവരുടെ തിന്മപ്രവൃത്തികളെയും വൈകല്യങ്ങളെയും അവൻ കർത്താവിന്റെ മുമ്പിൽ നിരത്തിവയ്ക്കുന്നു. അവരുടെ അത്യാവശ്യത്തിൽ സഹായം നൽകാതിരിക്കുവാൻ ക്രിസ്തു തീരുമാനിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ വീഴ്ചകളെയും തോൽവികളെയും വീർപ്പിച്ചു കാണിക്കുന്നു. ദൈവജനത്തിന്റെ പ്രതിനിധിയായ യോശുവ കുറ്റം വിധിക്കപ്പെട്ടവനായി മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നിൽക്കുന്നു. തന്റെ ജനത്തിന്റെ പാപങ്ങളെക്കുറിച്ച് ബോധവാനായ അവൻ നിരാശാഭാരത്താൽ താണുപോയിരിക്കുന്നു. അപരാധബോധത്താൽ സാത്താൻ അവന്റെ മനസ്സിനെ ഞെരുക്കുക നിമിത്തം അവൻ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയതായി ചിന്തിക്കുന്നു. എന്നിട്ടും അവനെതിരെ പോരാടാൻ ഉറച്ചു നിൽക്കുന്ന സാത്താന്റെ മുമ്പിൽ അവൻ കർത്തൃസന്നിധിയിൽ അഭയയാചന കഴിക്കുന്നു. കുറ്റം ചുമത്തുന്ന സാത്താന്റെ പ്രവൃത്തി സ്വർഗത്തിൽ ആരംഭിച്ചു. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം ഈ ഭൂമിയിൽ സാത്താന്റെ പ്രവൃത്തി അതുതന്നെയാണ്. ഒരു പ്രത്യേക അർത്ഥത്തിൽ ഇതുതന്നെയാണ് നാം ലോകാന്ത്യത്തോടടുക്കുന്തോറും കണ്ടുകൊണ്ടിരിക്കുന്നതും. തനിക്ക് അല്പകാലമേ ശേഷിക്കുന്നുള്ളൂ എന്ന് അവൻ കാണുന്നതുകൊണ്ട് അതീവ ശ്രദ്ധയോടെ മനുഷ്യനെ വഞ്ചനയിൽ കൂടുക്കി നശിപ്പിക്കുവാൻ അവൻ പരിശ്രമിക്കുന്നു. തങ്ങളുടെ ബലഹീനതകളുടെയും പാപപ്രവൃത്തികളുടെയും മധ്യയാണെങ്കിൽ പോലും ദൈവകൽപ്പനകളെ ബഹുമാനിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ഈ ഭൂമിയിൽ കാണുമ്പോൾ അവൻ കോപാകുലനാകുന്നു. ദൈവത്തെ അവർ അനുസരിക്കുവാൻ പാടില്ല എന്ന് അവൻ തീരുമാനിക്കുന്നു. അവരുടെ അയോഗ്യതയിൽ അവൻ ആനന്ദിക്കുന്നു. കുടുക്കിൽപ്പെട്ട് എല്ലാവരും ദൈവത്തിൽ നിന്ന് അന്യപ്പെടത്തക്കവണ്ണം അവൻ കെണികൾ ഒരുക്കുന്നു. കൃപ അനുകമ്പ ക്ഷമ എന്നിവയോടുകൂടെ ഈ ലോകത്തിൽ ദൈവിക പദ്ധതികൾ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുന്നവരെയും ദൈവത്തെയും കുറ്റം ചുമത്തുന്നതിനും നിന്ദിക്കുന്നതിനും സാത്താൻ അവസരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവജനത്തിനു വേണ്ടിയുള്ള തന്റെ ഓരോ ശക്തി പ്രകടനവും സാത്താന്റെ ശത്രുത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർക്കു വേണ്ടി ദൈവം പ്രവർത്തിക്കുമ്പോഴൊക്കെ സാത്താൻ തന്റെ ദൂതന്മാരുമൊത്ത് വർദ്ധിച്ച ഉത്സാഹത്തോടെ അവരുടെ നാശത്തിനായി വഴിയൊരുക്കുന്നു. ക്രിസ്തുവിനെ തങ്ങളുടെ ബലമായി കൈക്കൊള്ളുന്ന എല്ലാവരോടും സാത്താൻ അസൂയാലുവാണ്. തിന്മ ഉണർത്തിവിടുകയാണ് അവന്റെ ലക്ഷ്യം. അതിൽ അവൻ വിജയിക്കുമ്പോൾ പരീക്ഷിക്കപ്പെടുന്നവരെ സർവത്തിനും കുറ്റപ്പെടുത്തുന്നു. അവരുടെ സ്വഭാവ വൈകല്യങ്ങളായ മുഷിഞ്ഞ വസ്ത്രങ്ങളെ അവൻ ചൂണ്ടിക്കാണിക്കുന്നു. തങ്ങളുടെ വീണ്ടെടുപ്പുകാരന് അപമാനം വരുത്തിയ ബലഹീനതകൾ, തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, നന്ദിയില്ലായ്മ, ക്രിസ്തു തുല്യമല്ലാത്ത ജീവിതം എന്നിവയെല്ലാം അവൻ എടുത്തു കാണിക്കുന്നു. ഇവയെല്ലാം അവരെ നാശകൂപത്തിൽ തള്ളിയിടുവാനുള്ള അവന്റെ അവകാശമായി സാത്താൻ വാദിക്കുന്നു. അവരുടെ അവസ്ഥ പ്രത്യാശാരഹിതമാണെന്നും തങ്ങളുടെ പാപക്കറകൾ കഴുകിക്കളയുന്നതിന് ഒരിക്കലും സാധ്യമല്ലെന്നും അവരെ അവൻ ഭീതിപ്പെടുത്തുന്നു. അങ്ങനെ അവരുടെ വിശ്വാസത്തെ തകർത്തുകൊണ്ട് തന്റെ പരീക്ഷകൾക്ക് വിധേയരാക്കി ദൈവത്തിൽ നിന്ന് അവരെ അകറ്റുന്നു. സാത്താന്റെ ആരോപണങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നതിന് തങ്ങളുടെ സ്വന്തം ശക്തിയിൽ ദൈവജനം അശക്തരാണ്. തങ്ങളിലേക്ക് അവർ നോക്കുമ്പോൾ നിരാശാഭരിതരായി അവർ തീരുന്നു. തങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവെങ്കിലേക്ക് അവർ സമീപിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടെടുപ്പുകാരന്റെ ശ്രേഷ്ഠതയിലേക്ക് അവർ ആശ്രയത്തിനായി വരേണ്ടിയിരിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ നീതിമാനും നീതികരിക്കുന്നവനും ആകുന്നു. Romans 3:26 സാത്താന്റെ കുറ്റം ചുമത്തലിനെ നിശബ്ദമാക്കി അവന്റെ കെണികളെ ഏതുമില്ലാത്താക്കുന്നതിന് ധൈര്യസമേതം കർത്താവിന്റെ കുഞ്ഞുങ്ങൾ കരഞ്ഞു നിലവിളിക്കുന്നു. എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് എനിക്ക് നീതി നടത്തി തരണമേയെന്ന് അവർ പ്രാർത്ഥിക്കുന്നു. സധൈര്യം കുറ്റം ചുമത്തുന്ന അവനെ ക്രൂശിന്റെ ശക്തിയിൽ ക്രിസ്തു നിശബ്ദനാക്കുന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. ദൈവമക്കളുടെ മേൽ കളങ്കം ചാർത്തി അവരെ നശിപ്പിക്കുവാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ ക്രിസ്തു ഇടപെടുന്നു. അവർ പാപം ചെയ്തുവെങ്കിലും അവരുടെ പാപങ്ങളുടെ ശിക്ഷ ക്രിസ്തു തന്റെ ആത്മാവിൽ എടുത്തിരിക്കുകയാണ്. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി പോലെ മനുഷ്യജാതിയെ അവൻ പിടിച്ചു പറിച്ചിരിക്കുന്നു. അവൻ മനുഷ്യരൂപം എടുത്തതിനാൽ മനുഷ്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേസമയം തന്റെ ദിവ്യപ്രകൃതി കൊണ്ട് അവൻ നിത്യനായി ദൈവത്തോട് ഏകമായി തീരുകയാണ്. നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് സഹായം അവൻ എത്തിച്ചു കൊടുക്കുന്നു. പ്രതിയോഗി ഫൽസിക്കപ്പെടുന്നു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവിൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്നും പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവവസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അവന്റെ തലയിൽ വെടിപ്പുള്ളൊരു മുടി വയ്ക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. അങ്ങനെ അവർ അവന്റെ തലയിൽ വെടിപ്പുള്ളൊരു മുടി വെച്ചു, അവനെ വസ്ത്രം ധരിപ്പിച്ചു. തുടർന്ന് ദൈവജനത്തിന്റെ പ്രതിനിധിയായ യോശുവയുടെ മുമ്പിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അധികാരം കൊണ്ട് ദൂതൻ ഇപ്രകാരം സാക്ഷീകരിച്ചു, നീ എന്റെ വഴികളിൽ നടക്കുകയും എന്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എന്റെ ആലയത്തെ പരിപാലിക്കുകയും എന്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. ദൈവസിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന ദൂതന്മാരുടെ ഇടയിൽ ആഗമനം അനുവദിക്കും. സഖറിയാവ് 3:3-7. ദൈവമക്കളുടെ ഇടയിൽ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വസ്തുവിൽ നിന്ന് ക്രിസ്തു മാറിപ്പോകയില്ല. അവരുടെ വസ്ത്രം മാറ്റുന്നതിനുള്ള ശക്തി അവനുണ്ട്. മുഷിഞ്ഞ വസ്ത്രം അവൻ മാറ്റുന്നു. വിശ്വാസത്തോടുകൂടെ അനുതപിക്കുന്നവരുടെ മേൽ അവൻ തന്റെ സ്വന്തം നീതിയാൽ വസ്ത്രം ധരിപ്പിക്കുന്നു. അവരുടെ പേരിന് നേരെ സ്വർഗീയ രേഖകളിൽ ക്ഷമിച്ചു കൊടുത്തതായി എഴുതി ചേർക്കുന്നു. സ്വർഗീയവാസികളുടെ മുമ്പിൽ അവൻ അവരെ ഏറ്റുപറയുന്നു. അവരുടെ പ്രതിയോഗിയായ സാത്താനെ കുറ്റം പറയുന്നവനും വഞ്ചകനുമായി വെളിപ്പെടുത്തുന്നു. തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ദൈവം നീതിയോടെ പ്രവർത്തിക്കുന്നു. എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന സാത്താനെ മാത്രമല്ല, ദൈവജനത്തെ തെറ്റായി ചിത്രീകരിച്ച് പരീക്ഷിച്ച് നശിപ്പിക്കുവാൻ പോരാടുന്ന അവന്റെ നാനാവിധ അനുയായികൾക്കും ബാധകമാണ്. ആഴത്തിൽ നിന്നുള്ള ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്ന പ്രതിയോഗികൾ തങ്ങൾക്കുണ്ടെന്ന് ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്നതിന് തീരുമാനിക്കുന്ന എല്ലാവരും അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കുന്നു. ഏതൊരു മാനവജീവിക്കും ഒരു കാലത്തും ഗ്രഹിക്കുവാൻ സാധ്യമാകാത്ത വിധം പ്രസ്തുത പ്രതിയോഗികൾ ഓരോ ഘട്ടത്തിലും ക്രിസ്തുവിനെ അസഹ്യപ്പെടുത്തുന്നു. തങ്ങളുടെ ഗുരുവിനെപ്പോലെ ക്രിസ്തു ശിഷ്യന്മാരെയും പരീക്ഷകൾ പിന്തുടരുന്നു. ക്രിസ്തുവിന്റെ വീണ്ടും വരവിന് തൊട്ടുമുമ്പുള്ള ലോകാവസ്ഥയെ തിരുവചനം വിവരിക്കുന്നു. ഭൂമിയിൽ നടമാടുന്ന അത്യാഗ്രഹത്തെയും പീഡനങ്ങളെയും അപ്പോസ്തലനായ യാക്കോബ് ഇപ്രകാരം ചിത്രീകരിക്കുന്നു. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവിൻ. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കിൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കുലദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. യാക്കോബ് 5:1-6. ഇന്ന് നിലനിൽക്കുന്ന അവസ്ഥയുടെ ഒരു ചിത്രമാണിത്. സകലവിധമായ പീഡനങ്ങളും അപഹരണ മുറകളും ഉപയോഗിച്ച് മനുഷ്യർ ഭീകരമായ വിധം ധനം കുന്നുകൂട്ടുമ്പോൾ മറുവശത്ത് പട്ടിണിയിലാണ്ടിരിക്കുന്ന ജനത്തിന്റെ മുറവിളി ദൈവസന്നിധിയിൽ എത്തുന്നു. അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു. സത്യം വീഥികളിൽ ഇടറുന്നു. നേരിന് കടപ്പാൻ കഴിയുന്നതുമില്ല. സത്യം കാണാതെയായി ദോഷമിട്ടകലുന്നവൻ കവർച്ചയായി ഭവിക്കുന്നു. യഹോവ അത് കണ്ടിട്ട് ന്യായമില്ലായക നിമിത്തം അവന് അനിഷ്ടം തോന്നുന്നു. യെശയ്യാവ് 59:14-15. ക്രിസ്തുവിന്റെ ഇഹലോക ജീവിതത്തിൽ ഇത് നിറവേറുകയുണ്ടായി. ഭൂമിയിൽ ഉയർത്തപ്പെട്ടിരുന്ന മാനുഷിക പാരമ്പര്യങ്ങൾക്കും നിബന്ധനകൾക്കുമെതിരെ ദൈവകൽപ്പന പ്രമാണിച്ചുകൊണ്ട് അവൻ ഉറച്ചു നിന്നു. അതിനാൽ അവന് പീഡനവും വെറുപ്പും നേരിടേണ്ടി വന്നു. ഈ ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ദൈവകൽപ്പനയ്ക്ക് ഉപരിയായി മാനുഷിക നിയമങ്ങളും പാരമ്പര്യങ്ങളും ഉയർത്തപ്പെട്ടിരിക്കുന്നു. ദൈവകൽപ്പനകളോട് വിശ്വസ്തത കാക്കുന്നവർ പരിഹാസവും പീഡനവും നേരിടേണ്ടതാണ്. ദൈവത്തോടുള്ള തന്റെ വിശ്വസ്തത നിമിത്തം ശബദ് ലംഘിയെന്നും ദൈവദൂഷകനെന്നും ക്രിസ്തുവിനെ കുറ്റം വിധിച്ചു. അവനെ പിശാച് ബാധിച്ചിരിക്കുന്നുവെന്നും അവൻ ബേൽസെബൂലാണെന്നും പ്രഖ്യാപിക്കപ്പെട്ടു. ഇപ്രകാരം അവന്റെ പിൻഗാമികളും തെറ്റിദ്ധരിക്കപ്പെടുകയും കുറ്റാരോപണങ്ങൾ ഏൽക്കേണ്ടി വരികയും ചെയ്യും. അവരെ ഇപ്രകാരം പാപത്തിലേക്ക് വഴിനടത്താമെന്നും ദൈവത്തിന് അപമാനം വരുത്താമെന്നും സാത്താൻ വ്യാമോഹിക്കുന്നു. ഉപമയിൽ വിവരിച്ചിരിക്കുന്നതും ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ലാത്തവനുമായ ന്യായാധിപന്റെ സ്വഭാവം ക്രിസ്തു ചിത്രീകരിക്കുവാൻ കാരണം അക്കാലത്ത് കാണപ്പെട്ടിരുന്ന ന്യായവിധിയും താൻ തന്നെ നേരിടുവാൻ പോകുന്ന ശിക്ഷാവിധിയും വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. പീഡനകാലത്ത് ലൗകിക ഭരണാധികാരികളിലും ന്യായാധിപന്മാരിലും ആശ്രയം വയ്ക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തന്റെ ജനം എക്കാലവും ഗ്രഹിച്ചിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവവചനത്തെ തങ്ങളുടെ വഴികാട്ടിയും ഉപദേഷ്ടാവുമായി പരിഗണിക്കാത്തവരും അശുദ്ധരും അച്ചടക്കരഹിതവുമായ വികാര വിചാരങ്ങൾക്കനുസരിച്ച് നീങ്ങുന്നവരുമായ ഔദ്യോഗിക പദവികളിരിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ പലപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തിന് നിൽക്കേണ്ടതായി വരുന്നു. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് അനീതിയുള്ള ന്യായാധിപൻ ഉപമയിൽ കൂടെ ക്രിസ്തു കാണിച്ചു തന്നിരിക്കുന്നു. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? നമ്മുടെ മാതൃകാപരമായ ക്രിസ്തു തന്നെത്താൻ രക്ഷിക്കുന്നതിനോ തന്നെ ന്യായീകരിക്കുന്നതിനോ ഒന്നും തന്നെ ചെയ്തില്ല. തൻ്റെ പ്രശ്നം അവൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അതുകൊണ്ട് തൻ്റെ ജനവും തങ്ങൾ വിടുവിക്കപ്പെടേണ്ടതിന് മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കുകയോ വിധി കൽപ്പിക്കുകയോ ബലാത്കാരത്തിന് തുനിയുകയോ ചെയ്യരുത്. വിശദീകരിക്കുന്നതിനാവാത്ത വിധം പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടമാകുന്നതിന് നാം അനുവദിക്കരുത്. എത്രമാത്രം അനീതിപരമായി നമ്മോട് പെരുമാറിയാലും നാം വികാരഭരിതരാകരുത്. പ്രതികാരാത്മാവിന് വശംവദരായാൽ നാം നമുക്ക് തന്നെ ദോഷം വരുത്തുന്നു. ദൈവത്തിലുള്ള വിശ്വാസത്തെ നശിപ്പിക്കുകയും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ അരികിൽ സ്വർഗീയ ദൂതനായ സാക്ഷി ശത്രുവിനെതിരെ പ്രതിരോധം ഉയർത്തുന്നതിന് ഒരുങ്ങി നിൽക്കുന്നു. നീതിസൂര്യന്റെ പ്രകാശവീചിയിൽ അവൻ നമ്മെ മറച്ചുകൊള്ളുന്നു. അതിനുമപ്പുറം അതിക്രമിച്ചു കടക്കുവാൻ സാത്താന് സാധ്യമല്ല. വിശുദ്ധ പ്രകാശവലയമെന്ന പരിച തകർക്കുന്നതിന് അവൻ അശക്തനാണ്. ലോകം ദുഷ്ടതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രതികൂലങ്ങൾ നേരിടേണ്ടി വരികയില്ല എന്ന് നമ്മിൽ ആരും തന്നെ പ്രശംസിക്കരുത്. എന്നാൽ ഈ പ്രയാസങ്ങൾ തന്നെയാണ് നമ്മെ അത്യുന്നതിൻ്റെ സദസ്സിന് മുമ്പാകെ എത്തിക്കുന്നതും. അനന്തമായ ബുദ്ധിശക്തിയുടെ ഉടമയായി അവനിൽ നിന്ന് നാം ഉപദേശം തേടണം. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക. സങ്കീർത്തനങ്ങൾ 50:15. നമ്മുടെ പ്രയാസങ്ങൾ, ആവശ്യങ്ങൾ, ദിവ്യസഹായം ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ എന്നിവയെല്ലാം അവൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതിന് കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയാൽ ഒരുങ്ങി നിൽക്കുന്നതിന് അവൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. കഷ്ടതകൾ കടന്നു വരുമ്പോൾ വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും കൂടെ നാം അവ തിരുസന്നിധിയിൽ അർപ്പിക്കേണ്ടതാണ്. നിരന്തരമായ പ്രാർത്ഥന നമുക്ക് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ തെളിവാണ്. നമ്മുടെ അത്യാവശ്യത്തെ സംബന്ധിച്ചുള്ള ബോധം മടുത്തുപോകാതെ പ്രാർത്ഥിക്കുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ യാചനകൾക്ക് മറുപടി തരുവാൻ സ്വർഗീയ പിതാവ് പ്രവർത്തിക്കുന്നു. തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയായി പീഡനങ്ങളും പരിഹാസങ്ങളും സഹിക്കേണ്ടി വരുന്നവർ പലപ്പോഴും ദൈവം അവരെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നുവെന്ന് ചിന്തിക്കാറുണ്ട്. മനുഷ്യദൃഷ്ടിയിൽ അവൻ ന്യൂനപക്ഷമായി കാണപ്പെടുന്നു. ശത്രുക്കൾ അവരുടെ മേൽ ജയം കൊള്ളുന്നുവെന്ന് എല്ലാ വശത്തും കാണപ്പെടുന്നതായി തോന്നും. എന്നാൽ അവർ തങ്ങളുടെ മനസ്സാക്ഷിയെ ലംഘിക്കരുത്. അവർക്ക് വേണ്ടി കഷ്ടവും അനുഭവിക്കുകയും അവരുടെ കഷ്ടപ്പാടുകളെയും വേദനകളെയും വഹിക്കുകയും ചെയ്തവൻ അവരെ ഒരിക്കലും കൈവിടിഞ്ഞിട്ടില്ല. ദൈവമക്കൾ ഒരിക്കലും പ്രതിരോധരഹിതമായി തള്ളപ്പെട്ടു പോയിട്ടില്ല. പ്രാർത്ഥന സർവശക്തനായവൻ്റെ ഭുജത്തെ അനക്കുന്നു. പ്രാർത്ഥനയാലെ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ് അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിൻ്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. എബ്രായർ 11:33-34. ദൈവസേവക്കായി നാം നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം മുൻകണ്ട് ഒരുക്കിയിട്ടില്ലാത്തതായ ഒരവസ്ഥയിൽ നാം ഒരിക്കലും ആയിത്തീരുകയില്ല. നമ്മുടെ അവസ്ഥ എന്തു തന്നെ ആയിരുന്നാലും നമ്മുടെ പാതയെ നിയന്ത്രിക്കുന്നതിന് നമുക്കൊരു വഴികാട്ടിയുണ്ട്. നമ്മുടെ സംഭ്രമങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും നമുക്കൊരു ഉപദേഷ്ടാവുണ്ട്. നമ്മുടെ ദുഃഖം, വിരഹവേദന, ഏകാന്തത എന്നിവയൊക്കെ എന്തു തന്നെ ആയിരുന്നാലും അനുകമ്പാർദ്ധനായ ഒരു സ്നേഹിതനായി ക്രിസ്തു നമുക്കുണ്ട്. നമ്മുടെ അജ്ഞത നിമിത്തം പാത തെറ്റിയിരുന്നാലും ക്രിസ്തു നമ്മെ ഉപേക്ഷിക്കുകയില്ല. വ്യക്തവും ദൃഢവുമായ അവൻ്റെ ശബ്ദം നമ്മോട് പറയുന്നത് ഇപ്രകാരം നാം കേൾക്കുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യോഹന്നാൻ 14:6. അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. സങ്കീർത്തനം 72:12. തങ്കലേക്ക് അടുത്തു വരികയും വിശ്വസ്തയോടുകൂടെ തന്നെ സേവിക്കുകയും ചെയ്യുന്നവരാൽ താൻ ബഹുമാനിക്കപ്പെടുന്നുവെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. സ്ഥിരമാനസൻ തന്നിൽ ആശ്രയം വച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യെശയ്യാവ് 26:3. നമ്മെ മുന്നോട്ട് നടത്തുന്നതിന് സർവശക്തനായവൻ്റെ ഭുജം നീട്ടിയിരിക്കുന്നു. മുന്നോട്ട് ഗമിക്കുകയെന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നു. ഞാൻ നിനക്ക് സഹായം അയയ്ക്കും. എൻ്റെ നാമമഹത്വത്തിനായി നീ യാചിക്കുന്നത് നിനക്ക് ലഭിക്കും. നിന്റെ തോൽവിക്കായി നോക്കിയിരിക്കുന്നവരുടെ മധ്യേ ഞാൻ മഹത്വപ്പെടും. എൻ്റെ വചനം മഹിമയോടെ വിജയിക്കുന്നത് അവർ കാണും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. മത്തായി 21:22. വേദനപ്പെടുന്നവരും അനീതി സഹിക്കേണ്ടി വരുന്നവരും ദൈവത്തോട് നിലവിളിക്കട്ടെ. ഉരുക്കുപോലെ കഠിനഹൃദയമുള്ളവരിൽ നിന്നൊഴിഞ്ഞ് നിങ്ങളുടെ അപേക്ഷകൾ നിങ്ങളുടെ സൃഷ്ടാവിങ്കിൽ സമർപ്പിക്കുക. നുറുങ്ങിയ ഹൃദയത്തോടെ തങ്കലേക്ക് വരുന്നവരാരും ഒരിക്കലും തിരസ്കരിക്കപ്പെടുന്നില്ല. ഹൃദയംഗമായ ഒരൊറ്റ പ്രാർത്ഥന പോലും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. സ്വർഗീയ ഗായക സംഘം ഗാനമാലപിക്കുന്നതിൻ്റെ മധ്യത്തിൽ പോലും ബലഹീനരിൽ ബലഹീനനായവൻ്റെ വിളി ദൈവം കേൾക്കുന്നു. നാം മുറിയിൽ കടന്ന് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ തിരുസന്നിധിയിൽ പകരുമ്പോഴും വഴി നടക്കുമ്പോൾ നാം ഒരു പ്രാർത്ഥന നിശ്വസിക്കുമ്പോഴും സർവ്വലോകങ്ങളുടെയും അധിപതിയായവൻ്റെ സിംഹാസനത്തിൽ അത് എത്തിച്ചേരുന്നു. അത് മാനുഷിക ചെവികൾക്ക് ശ്രവിക്കുന്നതിന് സാധ്യമല്ലാതിരുന്നേക്കാം, പക്ഷേ അത് നിശബ്ദമായി നശിച്ചു പോകുന്നില്ല. തിരക്കേറിയ പ്രവർത്തന മധ്യേ അത് നഷ്ടമാകുന്നതുമില്ല. ആത്മാവിൻ്റെ ആഗ്രഹത്തെ മുക്കിക്കളയുന്നതിന് ഒരു ശക്തിയും സാധ്യമല്ല. പൊതുനിരത്തിലെ തിരക്കിലും പുരുഷാരത്തിൻ്റെ ബഹളത്തിൽ നിന്ന് അത് സ്വർഗീയ സഭയിലേക്ക് ഉയർന്നു ചെല്ലുന്നു. നാം സംസാരിക്കുന്നത് ദൈവത്തോടാണ്, അവൻ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഏറ്റവും അയോഗ്യനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആവശ്യം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിന് മടിക്കേണ്ടതില്ല. ക്രിസ്തുവിൽ കൂടെ അവൻ തന്നെത്താൻ ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാൽ ഓരോരുത്തരുടെ കാര്യവും വ്യക്തിപരമായി അവൻ പരിഗണിക്കുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? റോമർ 8:32. നമ്മുടെ ധൈര്യത്തിനും ബലത്തിനുമായി കൊടുത്തിരിക്കുന്ന കൃപയുടെ വചനം അവൻ നിറവേറ്റാതിരിക്കുമോ? അവൻ്റെ അവകാശം സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിൽ അധികമൊന്നും ക്രിസ്തു ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പുറമേ നാം സാത്താൻ്റെ ശക്തിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുന്നതിന് മുമ്പേ അകമേ നമ്മൾ അതിൽ നിന്ന് മോചിതരാകേണ്ടത് ആവശ്യമാണ്. ലൗകികതയിലും സ്വാർത്ഥതയിലും ക്രിസ്തീയമല്ലാത്ത സ്വഭാവങ്ങളിൽ നിന്ന് നാം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് പരീക്ഷകൾ ദൈവം അനുവദിച്ചു കൊടുക്കുന്നു. പിതാവായ ദൈവത്തെയും അവൻ അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെയും നാം അറിയുന്നതിനും നമ്മിലെ മലിനതയെല്ലാം കഴുകി വെടിപ്പായി തീരണമെന്നുള്ള ഹൃദയംഗമായ ആഗ്രഹം ഉള്ളിൽ ഉടലെടുക്കുന്നതിനും പരീക്ഷകൾ അഭിമുഖീകരിച്ച് നിർമ്മലവും വിശുദ്ധവും സന്തുഷ്ടവുമായ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുന്നതിനും പെരുവെള്ളം നമ്മുടെ തലയ്ക്ക് മീതെ കവിഞ്ഞൊഴുകുന്നതിനും ദൈവം അനുവദിക്കുന്നു. സ്വാർത്ഥതയാൽ ഇരുളടഞ്ഞ ആത്മാക്കളോടുകൂടെ പലപ്പോഴും നാം പരീക്ഷയുടെ തീച്ചുളയിൽ പ്രവേശിക്കുന്നു. എന്നാൽ അഗ്നിശോധനയുടെ മധ്യേ നമ്മൾ ദീർഘക്ഷമ കാക്കുകയാണെങ്കിൽ ദിവ്യസ്വഭാവം പ്രതിഫലിപ്പിക്കുന്നവരായി നാം പുറത്തുവരും. പീഡനം സഹിക്കുന്നതിലുള്ള ദൈവോദ്ദേശം പൂർത്തീകരിക്കപ്പെടുമ്പോൾ അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. സങ്കീർത്തനം 37:6. ദൈവം തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥന അഗണ്യമാക്കുന്നു എന്നുള്ളൊരു അപകടസ്തുതി നിലനിൽക്കുന്നില്ല. പക്ഷേ കഷ്ടപ്പാടിൻ്റെയും പരീക്ഷകളുടെയും മധ്യേ നിരാശ പൂണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നതിൽ തോൽവി അടയുന്നു എന്നുള്ള അപകടം ശ്രദ്ധിക്കേണ്ടതാണ്. സുറോഫോയിക്കക്കാരി സ്ത്രീയോട് ക്രിസ്തു ദിവ്യാനുകമ്പ പ്രകടിപ്പിച്ചു. അവളുടെ വേദന കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം ആർദ്രമായി. അവളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നുള്ളതിന് ഉടൻ തന്നെ ഉറപ്പു കൊടുക്കുന്നതിന് അവൻ ആഗ്രഹിച്ചു. പക്ഷെ തൻ്റെ ശിഷ്യന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ളതിനാൽ അവൻ കുറേ സമയത്തേക്ക് അവളുടെ വേദനിക്കുന്ന ഹൃദയത്തിൻ്റെ രോദനം അഗണ്യമാക്കുന്നതായി കാണുന്നു. അവളുടെ വിശ്വാസം പ്രകടമായപ്പോൾ കർത്താവ് അഭിനന്ദനത്തിൻ്റെ വാക്കുകൾ പറയുകയും ആവശ്യപ്പെട്ട അനുഗ്രഹം നൽകി അവളെ അയക്കുകയും ചെയ്തു. ഈ പാഠം ശിഷ്യന്മാർക്കൊരിക്കലും മറന്നുപോയില്ല. മടുത്തുപോകാത്ത പ്രാർത്ഥനയുടെ ഫലം എന്താണെന്ന് വെളിവാക്കുന്നതിന് ഇത് വിശുദ്ധരേഖയിൽ ചേർത്തിരിക്കുന്നു. പിന്തിരിഞ്ഞു പോകാത്ത നിർബന്ധശീലം ആ അമ്മയുടെ ഹൃദയത്തിൽ അങ്കുരിപ്പിച്ചത് ക്രിസ്തു തന്നെയായിരുന്നു. ന്യായാധിപന്റെ മുമ്പിൽ യാചന കഴിക്കുന്ന വിധവയ്ക്ക് ഉറപ്പും ധൈര്യവും പ്രദാനം ചെയ്തത് ക്രിസ്തുവായിരുന്നു. 100 മുമ്പ് യാബോക്ക് കടവിൽ മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ടിരുന്ന യാക്കോബിന് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള ഉത്തേജനം കൊടുത്തത് ക്രിസ്തു തന്നെയാണ്. അവൻ തന്നെ നൽകിയിരിക്കുന്ന ഉറപ്പുള്ള വിശ്വാസത്തിന് പ്രതിഫലം കൊടുക്കുന്നതിൽ ക്രിസ്തു തോൽവി അടയുകയില്ല. സ്വർഗീയ മന്ദിരത്തിൽ വസിക്കുന്നവൻ നീതിയോടെ ന്യായം വിധിക്കുന്നു. അവൻ്റെ താൽപ്പര്യം തൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന ദൂതസൈന്യത്തോട് ഉള്ളതിനേക്കാളും അധികം പാപത്തിൽ നിവധിച്ചു പോയ ഈ ലോകത്തിൽ പരീക്ഷകളോട് പോരാടുന്ന തൻ്റെ ജനത്തോടാണ്. അഖില ലോകങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ വെറുമൊരു പൊട്ടുമാത്രമായ ഈ ഭൂമിയിൽ സ്വർഗീയമായ സകല പ്രപഞ്ചങ്ങളുടെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. കാരണം ഇതിലെ നിവാസികൾക്കായി ക്രിസ്തു വലിയൊരു വില കൊടുത്തു കഴിഞ്ഞു. ഇതിൽ കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനം ഉള്ളതിനാൽ ലോകരക്ഷിതാവ് തൻ്റെ അതിശ്രേഷ്ഠ ബുദ്ധിസാമർഥ്യത്താൽ ഭൂമിയെ സ്വർഗത്തോട് ബന്ധിപ്പിച്ചു. അബ്രഹാമിനോടും മോശയോടും കൂടെ നടക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്ന നാളുകളിലെന്ന പോലെ ഇന്നും സ്വർഗീയ ജീവികൾ ഭൂമി സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വൻ നഗരങ്ങളിലെ തിരക്കേറിയ ജീവിതങ്ങൾക്കിടയിലും പുരുഷാരം കുമിഞ്ഞുകൂടുന്ന പൊതുനിരത്തുകളിലും പ്രഭാതം മുതൽ പ്രദോഷം വരെ തിരക്ക് പിടിച്ചിരിക്കുന്ന വാണിജ്യ കേന്ദ്രങ്ങളിലും ചന്തകളിലും കളിസ്ഥലങ്ങളിലും അനുഭവപ്പെടുന്ന തിരക്കിനിടയിലും പെട്ട് അദൃശ്യമായ യാഥാർത്ഥ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ വിരളമാണെങ്കിലും ഇവിടെയെല്ലാം സ്വർഗീയ സൂക്ഷിപ്പുകാരും വിശുദ്ധരും ഇന്നും കാവലുണ്ട്. മനുഷ്യരുടെ ഓരോ വാക്കും പ്രവൃത്തിയും അദൃശ്യശക്തികൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ബിസിനസ്സിനും ആഹ്ലാദത്തിനുമായുള്ള ഓരോ കൂടിവരവിലും ആരാധനക്കൂട്ടങ്ങളിലും അദൃശ്യരായ സന്ദർശകരുടെ എണ്ണം കണ്ണിന് കാണപ്പെടുന്നവരുടേതിനേക്കാൾ അധികമാണ്. നാം ചെയ്യുകയും പറയുകയും ചെയ്യുന്ന സകലത്തിനും അദൃശ്യ സാക്ഷികളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനും തിരക്കു പിടിച്ച ഈ ലോകത്തിന്റെ ഒഴുക്കിൽ നിന്ന് മാറി അദൃശ്യമായതിലേക്ക് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും വേണ്ടി ചിലപ്പോൾ സ്വർഗീയ ജീവികൾ ഭൗമികവും സ്വർഗീയവുമായി തന്നെ വേർതിരിക്കുന്ന തിരശീല നമ്മുടെ മുമ്പിൽ മാറ്റിത്തരുന്നു. ഇപ്പോൾ നാം ഗ്രഹിക്കുന്നതിലും അധികം വ്യക്തമായി വിശുദ്ധ ദൂതഗണങ്ങളുടെ സന്ദർശനത്തെയും സേവനത്തെയും കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നാം ചെയ്യുന്ന സകല പ്രയത്നത്തിലും സ്വർഗീയ ജീവികളുടെ സഹകരണവും സൂക്ഷ്മതയും പതിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ദൈവവാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന താഴ്മയും വിനയവുമുള്ള വ്യക്തികളോടൊത്ത് ശക്തന്മാരും പ്രകാശത്തിൽ വസിക്കുന്നവരുമായ അദൃശ്യ സൈന്യങ്ങൾ പ്രവർത്തിക്കുന്നു. ആയിരമായിരമായും പതിനായിരം പതിനായിരമായുള്ള ശക്തന്മാരായ ദൂതന്മാരും സാറാഫുകളും കെരൂബുകളും ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതായി കാണുന്നു. അവരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? എബ്രായർ 1:14. വിശ്വസ്ത ദൂതന്മാരായ ഈ മാലാഖമാർ മനുഷ്യപുത്രന്മാരുടെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും രേഖകൾ സൂക്ഷിക്കുന്നു. ദൈവജനത്തിന് നേരെയുള്ള എല്ലാ ക്രൂരതയും അനീതിയും ദുഷ്ടാത്മശക്തിയാൽ അവർ നേരിടേണ്ടി വരുന്ന എല്ലാ കഷ്ടപ്പാടുകളും സ്വർഗത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്നു. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എബ്രായർ 10:35-37. എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പിൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. യാക്കോബ് 5:7-8. ദൈവത്തിൻ്റെ ദീർഘക്ഷമ അത്ഭുതാവഹമാണ്. പാപിക്ക് വേണ്ടി കൃപയാചിക്കുന്നതിനനുസരിച്ച് നീതി ദീർഘമായി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. സങ്കീർത്തനങ്ങൾ 97:2. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ. അവനൊരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. മേഘം അവൻ്റെ കാൽക്കീഴിലെ പൊടിയാകുന്നു. നഹൂം 1:3. ലോകം ദൈവകൽപ്പന ലംഘിച്ച് ധൈര്യം പ്രാപിച്ചിരിക്കുന്നു. തൻ്റെ ദീർഘക്ഷമ നിമിത്തം മനുഷ്യർ ദൈവത്തിൻ്റെ അധികാരത്തെ നിലത്തിട്ട് ചവിട്ടുന്നു. അവർ അന്യോന്യം ധൈര്യപ്പെടുത്തി ദൈവത്തിൻ്റെ അവകാശത്തിന് നേരെ പീഡനവും ക്രൂരതയും അഴിച്ചുവിട്ടുകൊണ്ട് ഇപ്രകാരം പറയുന്നു: ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നതിന് അറിവുണ്ടോ? സങ്കീർത്തനങ്ങൾ 73:11. എന്നാൽ അവർക്ക് കടന്നുകൂടാത്ത ഒരു രേഖയുണ്ട്. നിർണയിച്ചിരിക്കുന്ന അതിർ വരുമ്പോളം അവർ എത്തിച്ചേരുന്ന സമയം അടുത്തടുത്തു വരുന്നു. ഇപ്പോൾ തന്നെ അവർ ദീർഘക്ഷമയോടിരിക്കുന്നവനായ ദൈവത്തിൻ്റെ അതിരുകൾ ലംഘിക്കുകയും തൻ്റെ കൃപയുടെയും ദയയുടെയും അതിർത്തി കടക്കുകയും ചെയ്തിരിക്കുന്നു. തൻ്റെ മഹത്വം സ്ഥാപിക്കുന്നതിനും തൻ്റെ ജനത്തെ വിടുവിക്കുന്നതിനും അനീതിയുടെ അതിപ്രസരണത്തെ തടയുന്നതിനും ദൈവം അതിവേഗം ഇടപെടുവാൻ പോകുന്നു. നോഹയുടെ കാലത്ത് മനുഷ്യർ ദൈവകൽപ്പന ലംഘിക്കുന്നത് സൃഷ്ടിതാവിനെക്കുറിച്ചുള്ള ഓർമ്മ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുവോളം തുടർന്നുകൊണ്ടിരുന്നു. അവരുടെ അതിക്രമം അത്രമാത്രം ഉയരത്തിലെത്തിച്ചേർന്നതുകൊണ്ട് ദൈവം ഭൂമിയിൽ ജലപ്രളയം വരുത്തി ദുഷ്ടരായ സകല ഭൂവാസികളെയും തുടച്ചു നീക്കി. കാലാകാലങ്ങളായി ദൈവം തൻ്റെ പ്രവർത്തന രീതി വ്യക്തമാക്കിയിരിക്കുന്നു. പരീക്ഷാഘട്ടം വരുമ്പോൾ ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തുകയും സാത്താന്റെ പദ്ധതികൾക്ക് വിഘാതം വരുത്തുന്നതിന് ഇടപെടുകയും ചെയ്യുന്നു. അവൻ്റെ ഇടപെടൽ വ്യക്തമായി വെളിവാകത്തക്കവണ്ണം രാഷ്ട്രങ്ങൾ, കുടുംബങ്ങൾ, വ്യക്തികൾ എന്നിവരുടെ പ്രശ്നങ്ങൾ പരീക്ഷണഘട്ടത്തിലെത്തുവോളം ദൈവം അനുവദിച്ചു കൊടുക്കുന്നു. ദൈവിക ന്യായപ്രമാണം നിലനിർത്തുന്നതിനും തൻ്റെ ജനത്തെ കാത്തുരക്ഷിക്കുന്നതിനും ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് അവൻ പിന്നെ വെളിപ്പെടുത്തുന്നു. ദുഷ്ടത നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പോരാട്ടത്തിൻ്റെ അന്ത്യഘട്ടം ഏറ്റവും അടുത്തിരിക്കുന്നതായി നാം അറിയുന്നു. ദൈവകൽപ്പനയെ നിഷേധിക്കുന്നത് സർവവ്യാപകമായി തീരുകയും ദൈവജനം തങ്ങളുടെ സഹജീവികളാൽ പീഡനവും കഷ്ടതയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ഇടപെടും. ആ സമയം അടുത്തു വരുമ്പോൾ ദൈവം ഇപ്രകാരം പറയും: എന്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കാം. ക്രോധം കടന്നുപോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കാം. യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിപ്പാൻ തൻ്റെ സ്ഥലത്തുനിന്ന് ഇതാ വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും. തന്നിലുള്ള ഹതന്മാരെ ഇനി മൂടിവെക്കുകയുമില്ല. യെശയ്യാവ് 26:20-21. ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവർ തന്നെ ഇപ്പോൾ ദരിദ്രരെ വഞ്ചിക്കുകയും ഞെരുക്കുകയും ചെയ്യുന്നു. അനാഥനെയും വിധവയെയും കൊള്ളയിടുന്നു. ദൈവജനത്തിന്റെ മനസ്സാക്ഷിയെ അവർക്ക് നിയന്ത്രിക്കുവാൻ സാധ്യമാകാത്തതിനാൽ പൈശാചിക വിദ്വേഷം അവരോട് കാണിക്കുന്നു. ഇതെല്ലാം നിമിത്തം ദൈവം അവരെ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. അവർ കരുണ കാണിക്കാത്തതിനാൽ കരുണയില്ലാത്ത ന്യായവിധി അവർക്കുണ്ടാകുന്നു. യാക്കോബ് 2:13. ദൈവജനത്തിന്റെ ശരീരത്തിനും ആത്മാവിനു നേരെ അവർ വരുത്തിവെച്ച വേദനകളുടെ കണക്ക് ബോധിപ്പിക്കുന്നതിനു വേണ്ടി അവർ അതിവേഗം സർവഭൂമിയുടെയും ന്യായാധിപതിയുടെ മുമ്പിൽ നിൽക്കുവാൻ പോകുന്നു. ഇപ്പോഴേ അവരുടെ മേൽ തെറ്റായി കുറ്റമാരോപിക്കുകയോ ദൈവവേല ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടവരെ പരിഹസിക്കുകയോ വിശ്വാസികളെ കാരാഗ്രഹത്തിലിടുകയോ ചെങ്ങലയാൽ ബന്ധിക്കുകയോ നാടുകടത്തുകയോ മരണത്തിനേൽപ്പിക്കുകയോ ഒക്കെ ചെയ്തേക്കാം. പക്ഷേ ഓരോ മാനസിക വേദനയ്ക്കും ചൊരിയപ്പെട്ട ഓരോ തുള്ളി കണ്ണുനീരിനും അവർ ഉത്തരം പറയേണ്ടതാണ്. അവരുടെ പാപങ്ങൾക്ക് ദൈവം ഇരട്ടി പകരം കൊടുക്കും. ദൈവസന്നിധി വിട്ടകന്നുപോയ സഭയുടെ അടയാളമായ ബാബിലോണിനെക്കുറിച്ച് ന്യായവിധി നടത്തുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൂതന്മാരോട് ഇപ്രകാരം അവൻ പറയുന്നു: അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു. അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുണ്ട്. അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവിൻ. അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിപ്പിച്ചു കൊടുപ്പിൻ. അവൾ കലക്കിത്തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കിക്കൊടുപ്പിൻ. വെളിപ്പാട് 18:5-6. ഇന്ത്യ, ആഫ്രിക്ക, ചൈന, സമുദ്രത്തിലെ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ നിന്നും ക്രിസ്തീയ രാഷ്ട്രങ്ങളിൽ ചവിട്ടിത്താഴ്ത്തപ്പെട്ടിരിക്കുന്ന ജനലക്ഷങ്ങളിൽ നിന്നുമുള്ള വേദനയുടെ നിലവിളി ദൈവസന്നിധിയിലേക്ക് കരേറിക്കൊണ്ടിരിക്കുന്നു. ആ നിലവിളിക്കുത്തരം ലഭിക്കാതെ വളരെ നാൾ മുന്നോട്ട് പോകയില്ല. ദൈവം ഭൂമിയെ അതിൻ്റെ ധാർമ്മിക അഴിമതിയിൽ നിന്ന് ശുദ്ധീകരിക്കും. എന്നാൽ അത് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ ജലപ്രളയത്താലല്ല. മാനുഷികമായ ഏതൊരു കണ്ടുപിടുത്തത്താലും കെടുത്തുവാൻ കഴിയാത്ത അഗ്നിപ്രളയത്താലായിരിക്കും അത് സംഭവിക്കുക. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായിൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷപ്രാപിക്കും. ദാനിയേൽ 12:1. അറകൾ, ചെറ്റക്കുടിൽ, കാരാഗൃഹം, കഴുമരം, കൽത്തുറങ്ക്, പർവ്വതങ്ങൾ, മരുഭൂമികൾ, കരയിലും കടലിലുമുള്ള ഗുഹകൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം തന്റെ മക്കളെ ക്രിസ്തു തനിക്കായി വീണ്ടുകൊള്ളും. ഭൂമിയിൽ അവർ നിരാലംബരും കഷ്ടത അനുഭവിച്ചവരും പീഡിതരുമായിരുന്നു. സാത്താന്റെ വഞ്ചനപരമായ വാദമുഖങ്ങൾ അവർ നിഷേധിച്ചത് നിമിത്തം ലക്ഷക്കണക്കായ വിശുദ്ധന്മാർ ദുഷ്കീർത്തിയേറ്റ് കല്ലറകളിൽ എത്തുകയാണുണ്ടായത്. മാനുഷിക കോടതികൾ ദൈവമക്കളെ നിഷ്ഠൂര കുറ്റവാളികളായി വിധിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവം തന്നെ ന്യായാധിപതിയായിരിക്കുന്ന ദിവസം അടുത്തുവരുന്നു. സങ്കീർത്തനങ്ങൾ 50:6. അപ്പോൾ ഭൂമിയിലെടുത്ത തീരുമാനങ്ങൾ പുനഃപരിശോധിക്കപ്പെടും. അപ്പോൾ തന്റെ ജനത്തിന്റെ നിന്ദ സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. യെശയ്യാവ് 25:8. അവർക്കെല്ലാം വെള്ളയങ്കി നൽകപ്പെടും. വെളിപ്പാട് 6:11. അവർ അവനെ വിശുദ്ധജനമെന്നും യഹോവയുടെ വിമുക്തന്മാരെന്നും വിളിക്കും. യെശയ്യാവ് 62:12. എപ്രകാരമുള്ള ക്രൂശുകൾ എടുപ്പാൻ അവർ വിളിക്കപ്പെട്ടിരുന്നാലും എന്തെല്ലാം നഷ്ടങ്ങൾ അവർക്ക് നേരിട്ടിരുന്നാലും എന്തെല്ലാം പീഡനങ്ങൾ അവർ അഭിമുഖീകരിച്ചിരുന്നാലും ഇതുകൊണ്ടെല്ലാം അവരുടെ ഭൗമിക ജീവൻ വെടിയേണ്ടി വന്നിരുന്നാൽ തന്നെയും ദൈവമക്കൾ സമ്പൂർണമായി പ്രതിഫലം പ്രാപിച്ചു കഴിയും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. വെളിപ്പാട് 22:4.